വിശുദ്ധ പൗലോസ് തിമത്യോസിന് എഴുതിയ ഉപദേശങ്ങൾ ഓരോ ശുശ്രൂഷകനും ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടവയാണ്. തിമത്യോസിന് എഴുതിയ 1:12 പൗലോസ് തിമത്യോസിനോട് പറഞ്ഞത്, മാതൃകയുള്ള ഒരു ജീവിതം നയിച്ച് വിമർശകരുടെ നാവടക്കണം എന്നത്രേ. തുടർന്ന് എങ്ങനെയാണ് ഒരു മാതൃക ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് പൗലോസ് തിമത്യോസിനോട് പറഞ്ഞു. വാക്കിലും നടപ്പിലും മാതൃകാ ജീവിതം നയിച്ചാൽ മാത്രം പോരാ, പിന്നെയോ അവൻ ഒരു ഒന്നാന്തരം ശുശ്രൂഷകനുമായിരിക്കണം. പലപ്പോഴും കേൾക്കാറുള്ള ഒരു അഭിപ്രായമാകുന്നു, അയാൾ ഒരു വിശുദ്ധനാണ് എന്നാൽ തന്റെ പ്രസംഗം ശരിക്കും തയ്യാർ ചെയ്തുകൊണ്ടല്ല വരുന്നത് എന്ന്. പലരെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ചിലപ്പോൾ മറിച്ച് പറഞ്ഞെന്ന് വന്നേക്കാം, അയാൾ ഒരു നല്ല പ്രസംഗകനൊക്കെയാണ് എന്നാൽ മുൻകോപമെല്ലാം നശിപ്പിക്കുന്നത് പോലെ ഉണ്ട് എന്ന്. ജീവിതവും ശുശ്രൂഷയും ഒരുമിച്ച് പോകേണ്ടതുണ്ട്. രണ്ടിലും ഒരുപോലെ വിജയിക്കാത്തവൻ ദൈവിക നിലവാരത്തിൽ ഒരു പരാജയമാണ്. ഞാനത് വീണ്ടും പറയട്ടെ, ജീവിതവും ശുശ്രൂഷയും ഒരുമിച്ച് പോകേണ്ടതുണ്ട്. രണ്ടിലും ഒരുപോലെ വിജയിക്കാത്തവൻ ദൈവിക നിലവാരത്തിൽ ഒരു പരാജയമാണ്. ഒരുപക്ഷെ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ മറ്റാരും അറിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാൽ താങ്കളുടെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അത് പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തും, കുത്തിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ സ്വഭാവമൊക്കെ നല്ലതായിരിക്കും, എന്നാൽ ദൈവവചനം പഠിക്കുവാനും തയ്യാർ ചെയ്യുവാനും സമയമെടുക്കാത്തതിനാൽ അത് താങ്കളുടെ ശുശ്രൂഷയെ ബാധിച്ചെന്ന് വന്നേക്കാം. 4:13 പൗലോസ് ഒരു മാതൃകാ ശുശ്രൂഷയുടെ 6 വശങ്ങളെക്കുറിച്ച് സംസാരിച്ചത് നാം കണ്ടു. 4:13 ഒന്നാമതായി പരസ്യ ശുശ്രൂഷയിലെ സമർപ്പണം, 2, തനിക്കുള്ള വരം ഉപയോഗിക്കുന്നതിൽ സൂക്ഷ്മത ഉള്ളവനായിരിക്കുക, 3, ശുശ്രൂഷയോടുള്ള സമീപനത്തിൽ തീഷ്ണതയുള്ളവനായിരിക്കും, 4, ശുശ്രൂഷ അവന്റെ മൊത്തം ആളത്വത്തിൽ വെളിപ്പെടുന്നതായിരിക്കും, 5, അവൻ നിരന്തരം വലിയ പ്രയോജനത്തിലും ക്രിസ്തുവിനോടുള്ള അനുരൂപതയിലും അഭിവൃദ്ധിപ്പെട്ടു വരും, 6, തന്റെ ജീവിത രീതിയും വിശ്വാസവും ദൈവിക നിലവാരത്തോട് യോജിക്കുന്നതായി കാത്തുസൂക്ഷിക്കുവാൻ അവൻ ശ്രദ്ധിക്കും. ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരും തങ്ങളെ തന്നെ സ്വയപരിശോധന ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് 4:13 നാം പഠിച്ചു കഴിഞ്ഞത്. ഒരിക്കലും ശുശ്രൂഷ ലാഘവ ബുദ്ധിയോടെ കാണരുത്. ദൈവം തന്ന ശുശ്രൂഷകൾ ഏറ്റവും ഭയഭക്തിയോടെ നിർവഹിക്കേണ്ടതാണ്. ഒരുപക്ഷെ താങ്കൾ പൂർണ്ണസമയ ശുശ്രൂഷകനല്ലായിരിക്കാം, എങ്കിലും താങ്കൾ ഒരു ദൈവപൈതലായിരിക്കുന്നിടത്തോളം കാലം ദൈവീക ശുശ്രൂഷയിലാണ്. തിമത്യോസിന് എഴുതിയ 1:5 നാം വരുമ്പോൾ സഭയിലെ സ്ഥാനികളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. 5:6 ഈ പ്രായോഗിക വിഷയം തന്നെയാണ് നാം കാണുന്നത്. ഇന്നത്തെ സഭയുടെ എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നത് തന്നെയാണിത്. വളരെ പ്രായോഗികവും അർത്ഥവത്തുമായ ഒരു ഭാഗം. പ്രാദേശിക സഭയിലെ വിവിധ കൂട്ടത്തിലുള്ളവരുമായി ശുശ്രൂഷകനുള്ള ബന്ധം. 5:1 ഞാൻ വായിക്കട്ടെ. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും. മൂത്തവനെ ആദ്യമായി ചർച്ച ചെയ്യുന്ന ബന്ധം മൂത്തവരുമായുള്ളതാണ്. മൂത്തവൻ എന്നതിന് ഇംഗ്ലീഷിൽ എൽഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സഭയിലെ മൂപ്പന്മാരെയാണോ അതോ തിമത്യോസിനേക്കാൾ പ്രായം ചെന്നവരെ ആകുന്നുവോ എന്ന് പലരും തർക്കിക്കാറുണ്ട്. ആദിമ സഭയിൽ മൂപ്പൻ സഭയിലെ ഒരു സ്ഥാനം വഹിച്ചവനായിരുന്നു. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒരു വ്യക്തിയെ കുറിക്കുന്നതാണ്. ഇവിടെ പറയുമ്പോൾ പൗലോസിന് ഇത് രണ്ടും ഒരുപക്ഷെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്വത വന്ന ഒരു ദൈവപൈതലിനെ കുറിച്ചും സഭയിലെ ഒരു സ്ഥാനിയെക്കുറിച്ചും പൗലോസ് ചിന്തിക്കുന്നുണ്ടാകും. കാരണം മൂപ്പൻ എന്ന് പറയുമ്പോൾ പ്രായമുള്ള ആൾ തന്നെ ആയിരിക്കുമല്ലോ. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും. ഒരു മൂപ്പനെ തിമത്യോസ് പരസ്യമായി ഭത്സിക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത്. പിന്നെയോ രഹസ്യമായി പ്രബോധിപ്പിക്കാവുന്നതാണ്. തിമത്യോസ് ഒരു യുവാവായിരുന്നു. അതുകൊണ്ട് തന്നെ സഭയിലെ പ്രായം ചെന്ന ആളുകളോട് വളരെ ശ്രദ്ധിച്ചു വേണമായിരുന്നു അവൻ ഇടപെടേണ്ടത്. എനിക്കെല്ലാം അറിയാം, അതുകൊണ്ട് സകലരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ മതിയാകൂ അല്ലെങ്കിൽ എനിക്ക് അധികാരമുണ്ട്, ഞാനാണ് ഈ സ്ഥാനത്തിരിക്കുന്നത് എന്ന മനോഭാവം കൊണ്ട് തിമൊഥെയൊസ് സഭയിൽ ശുശ്രൂഷിക്കരുതെന്ന് പൗലോസ് ഗുണദോഷിക്കുന്നു. അവൻ മൂത്തവരെ പ്രോത്സാഹിപ്പിക്കണം, ആവശ്യമെങ്കിൽ സ്വകാര്യമായി പ്രബോധിപ്പിക്കാവുന്നതാണ്. ഇവിടെ പറയുന്നത് അപ്പനെ പോലെ പ്രായമുള്ളവരോട് ഇടപെടണം എന്നത്രേ. ഇന്ന് അനേകം യുവ ശുശ്രൂഷകരും ഇത് മറന്നുപോകുന്നു എന്നത് വളരെ പരിതാപകരമാണ്. ബിഡിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു പട്ടവും കൂടി കിട്ടിയാൽ ആരുടെ തലയ്ക്ക് മുകളിലും പറക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. കുപ്പായം ആരെയും പിടിച്ച് ശാസിക്കുവാനുള്ള ലൈസൻസ് അല്ല എന്നോർക്കണം. 22 തികയാത്ത പയ്യനെ എല്ലാവരും അച്ഛനെന്ന് വിളിക്കണം. എന്നാൽ അതുപോലെ തന്നെക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കുവാൻ ശുശ്രൂഷകൻ മറന്നുപോകുന്നു. ഓരോ ശുശ്രൂഷകരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നു ഇത്. ഇളയവരെ സഹോദരന്മാരെ പോലെയും തിമൊഥെയൊസും സഭയിലെ പ്രായമുള്ളവരും തമ്മിൽ നല്ലൊരു ബന്ധം നിലനിൽക്കണം. അതുപോലെ തന്നെ തന്നെപ്പോലെ യൗവനക്കാരായവരോടും നല്ല ബന്ധം പുലർത്തണം. താൻ സഭയിലെ ശുശ്രൂഷകനാകയാൽ തലക്കന്നത്തിന്റെ ആവശ്യമൊന്നുമില്ല, തന്റെ സമപ്രായക്കാരോട് സഹോദരന്മാരെ പോലെ ഇടപെടുകയാണ് വേണ്ടത് എന്നത്ര പറയുന്നത്. ഇനിയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെപ്പോലെയും പ്രബോധിപ്പിക്കാം. പൂർണ്ണ നിർമ്മലതയോടെ ഒരു സഭയിലെ ശുശ്രൂഷകൻ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിലുള്ള വീഴ്ച പോലെ ഒരു സഭയെ നശിപ്പിക്കുന്ന മറ്റൊന്നില്ല എന്ന് മറക്കരുത്. ഒരു വ്യക്തിയുടെ ശുശ്രൂഷയെയും നശിപ്പിക്കുവാൻ പോരുന്നതാണ് ഈ പാപം. ഈ കാരണത്താൽ ഒരു ശുശ്രൂഷകൻ സഭ വിടേണ്ടി വരുമ്പോൾ അവിടുത്തെ ആത്മീക നിർജീവത്വം ഭയങ്കരമായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഒരു പാപം മറ്റെന്തിനേക്കാളും ഏറെ ഒരു സഭയുടെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്നോർക്കുക. ഈ കാര്യത്തിൽ യാതൊരു ഉപാധിയും പറഞ്ഞ് ആർക്കും രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല. തിമൊഥെയൊസിന് സഭയിലെ പുരുഷന്മാരുമായുള്ള ബന്ധത്തെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ചും പൗലോസ് ചർച്ച ചെയ്തു. ഇനിയും മൂന്നാമത്തെ കൂട്ടത്തെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുവാൻ പോകുന്നത്. മൂന്നാം വാക്യം: സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്ക. മാനിക്ക എന്നുള്ളത് വളരെ രസകരമായ ഒരു വാക്കാണ്. താൻ ചെയ്യുന്നതിന് മൂല്യം കൽപ്പിക്കുന്ന പ്രവർത്തനം. ആദിമസഭ തങ്ങളുടെ വിധവമാരെ സംരക്ഷിച്ചിരുന്നു. അവർ ആ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 6 വിധവകളെ നോക്കുന്നതിലെ പ്രശ്നമാണ് നാം കാണുന്നത്. യവനന്മാർ, അതായത് ഇസ്രായേലിന് വെളിയിൽ നിന്നുള്ള യഹൂദന്മാർ ചിന്തിച്ചു, തങ്ങളുടെ വിധവമാരെ കരുതേണ്ടതുപോലെ അഥവാ ഇസ്രായേലിൽ നിന്ന് തന്നെയുള്ള വിധവമാരെ കരുതുന്നതുപോലെ കരുതുന്നില്ല എന്ന്. ഈ കാരണത്താൽ അപ്പസ്തോലന്മാർ വിധവമാരെ നോക്കുന്നതിനായി മാത്രം ആളുകളെയാക്കി. അങ്ങനെ അപ്പസ്തോലന്മാർ തങ്ങളുടെ മുൻഗണനയായ ദൈവവചനം പഠിപ്പിക്കുന്നതിൽ നിന്നും മാറാതെയിരുന്നു. വിധവമാരുടെ സംരക്ഷണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പൗലോസ് ഇവിടെ നിർദ്ദേശം നൽകുന്നു. വളരെ പ്രായോഗികമായ നിർദ്ദേശം. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. ദൈവവചനത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം വളരെ പ്രായോഗികമാകുന്നു. വികാരത്തള്ളലിൽ പ്രവർത്തിക്കുകയല്ല, വളരെയേറെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിരിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ദൈവമക്കൾ ആർദ്രതയുള്ളവരായിരിക്കണം എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ ആരും അതിനെ മുതലെടുക്കുവാൻ പാടില്ല. നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദിമസഭ വിധവകളെ സംരക്ഷിച്ചു. എന്നാൽ അവർ ചെയ്തത് ഒരു ആതുര സേവനം എന്നതിനേക്കാൾ ഉപരിയായിട്ടായിരുന്നു. കണ്ടവരോടൊക്കെ തോന്നിയ സഹതാപത്താൽ അവർ വാരിക്കോരി കൊടുക്കുകയായിരുന്നില്ല. ആരാണ് സാക്ഷാൽ വിധവമാരെന്നും എവിടെയാണ് ആവശ്യമുള്ളതെന്നും എത്രമാത്രമാകുന്നു ആവശ്യമുള്ളതെന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ ശുശ്രൂഷകന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു. കണ്ണിൽ കാണുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുത്തതുകൊണ്ട് അത് ചുമതല നിറവേറ്റുകയല്ല എന്നോർക്കണം. നാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ആർക്കാണ് ലഭിക്കുന്നതെന്നും അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നും അറിയേണ്ടത് നമ്മുടെ കടമയാണ്. ഞാൻ കള്ളുകുടിക്കാതെ ഉണ്ടാക്കിയ പണം സഹതാപം തോന്നിയതുകൊണ്ട് ഒരുത്തിന് കള്ളുകുടിക്കുവാൻ ഞാൻ ഒരിക്കലും കൊടുക്കില്ല. ഈ കാര്യത്തിൽ ആദിമസഭ എത്രമാത്രം സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചിരുന്നു എന്ന് ശ്രദ്ധിക്കുക. ആതുര സേവനം ഒരിക്കലും ബുദ്ധിമോശമായി ചെയ്യരുത്. ആർക്കാണ്ട് വേണ്ടി വല്ലതും ചെയ്തു കൂട്ടുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കുന്നില്ല എന്നോർക്കണം. ഈ വിഷയത്തിൽ കുറെ കൂടി വിശദമായി പൗലോസ് സംസാരിക്കുന്നു. 4 വാക്യം: വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. ശുശ്രൂഷകന്മാർ വിധവമാരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർക്ക് പുത്രപൗത്രന്മാർ ഉണ്ടോ എന്ന് തിരക്കണം. എന്തുകൊണ്ടാണ് ആ പുത്രപൗത്രന്മാർ അവളെ സഹായിക്കാത്തത്? മക്കൾക്കും കൊച്ചുമക്കൾക്കും അവളോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് ദൈവത്തിന്റെ മാർഗമാകുന്നു. ഇന്നും ഇതാകുന്നു അവന്റെ മാർഗം. പ്രായമാകുമ്പോൾ എവിടെയെങ്കിലും ഒരു അഗതിമന്ദിരത്തിൽ കൊണ്ട് തള്ളിയിട്ട് പോകുക ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്ന് അനേകം മക്കളും തങ്ങളുടെ പ്രായമായ മാതാപിതാക്കളോട് ചെയ്യുന്നത് ഇതാണ്. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു, സാക്ഷാൽ വിധവയും ഏകാകിയുമായവൾ ദൈവത്തിൽ ആശ വെച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു. ഇത് സാക്ഷാൽ വിധവയാണ്. അവൾ ഏകാകിയുമാണ്. അവൾ ആവശ്യക്കാരത്തിയാണ്. അവൾ ഭക്തയായ ഒരു സ്ത്രീയാകുന്നു. അവർ പ്രാർത്ഥിക്കുന്നവർ ആകുന്നു. അവൾ സഭയ്ക്ക് വേണ്ടിയും സഭാ ശുശ്രൂഷകന് വേണ്ടിയും മാത്രമല്ല, തനിക്ക് വേണ്ടിയും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിരന്തരം പ്രാർത്ഥിക്കുന്നവളാണ്. അങ്ങനെ ചെയ്യുവാൻ അവൾക്ക് ഒരു അവകാശമുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വിധവയെ കണ്ടെന്നാൽ അവളെ സഭയായി സഹായിക്കണം എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ദൈവഹിതപ്രകാരം ദൈവവഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അനുഗ്രഹീതമാണ്. ആറാം വാക്യത്തിൽ, കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. കാമുകിയായവളോ എന്ന് പറയുമ്പോൾ സുഖിച്ച് മദിച്ച് ജീവിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ്. ഒരു വിധവ സഹായം അർഹിക്കുന്നവളാകുന്നുവോ എന്നറിയുവാൻ ചെല്ലുമ്പോൾ അവളുടെ വീട്ടിൽ എല്ലാവരും കൂടി ആഘോഷിക്കുന്നതാകുന്നു കാണുന്നതെങ്കിൽ അവളെ സഹായിക്കേണ്ടതില്ല എന്നാണ് പൗലോസ് പറയുന്നത്. പലരും ഇതുപോലെ പണം നേടിയിട്ട് അത് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്നത്ര പൗലോസ് പറയുന്നത്. അവളുടെ മകൻ എത്ര പ്രശസ്തനായാലും അവരുടെ വീട്ടുകാരെല്ലാം സഭയിലെ പ്രമുഖരായിരുന്നാലും അവളെ സഹായിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പൗലോസ് പറയുന്നു. ഏഴാം വാക്യത്തിൽ, അവർ നിരപവാദ്യമാരായിരിക്കേണ്ടതിന് നീ ഇത് ആജ്ഞാപിക്കാം. പൗലോസ് പറയുന്നത്, തിമത്യോസേ, നീ ഇത് സഭയ്ക്ക് വ്യക്തമാക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അവർ ഈ കാര്യങ്ങളിൽ മാന്യമായ രീതിയിൽ ഇടപെടുവാൻ തുടങ്ങും. ഇനിയും എട്ടാം വാക്യത്തിൽ, തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്ത കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, ഇവിടെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ശക്തമായി ഈ കാര്യം പറയേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഒരു വിധവയെ അവളുടെ ബന്ധത്തിലും ചാർച്ചയിലും ഉള്ളവർ സംരക്ഷിക്കേണ്ടതാണ്. ആരാധനയുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് എപ്രകാരത്തിലുള്ള സാക്ഷ്യം പറയുന്നു എന്നുള്ളതല്ല, കൂട്ടായ്മകളിൽ നെടുക നടന്ന് സാക്ഷ്യം പറയുന്നതുമല്ല. സ്വന്തമായവരെ സംരക്ഷിക്കുവാൻ വേണ്ടത് ചെയ്യാത്തവർ ദൈവം മുൻപാകെ യാതൊരു സാക്ഷ്യവുമില്ലാത്തവരാണ്. ഏതൊരു ഉപാധി പറഞ്ഞതാണെങ്കിലും ആവശ്യത്തിലിരിക്കുന്ന മാതാവിനെയോ പിതാവിനെയോ അതുപോലെ വീട്ടുകാരായവരെ കരുതുവാൻ മനസ്സില്ലാത്തവർ ഭക്തി പറയാതിരിക്കുന്നതാണ് നല്ലത്. അവർ അഭക്തരാണ്. അവരുടെ ഭക്തിക്ക് ദൈവം പൂജ്യം വില മാത്രമാണ് നൽകുന്നത്. വിശന്നു കിടക്കുന്ന അപ്പനെ നോക്കുവാൻ മനസ്സില്ലാത്ത, കൂട്ടായ്മയ്ക്ക് പോയി ഒത്തിരി പാടിയത് കൊണ്ട് എന്താണ് വിശേഷം? ഇവിടെ പറയുന്നത് അവർ അവിശ്വാസിയേക്കാൾ അധമനാകുന്നു എന്നത്രേ. ദൈവവചനം ഇവിടെ വളരെ വ്യക്തമാണ്. തിരുവചനത്തിൽ എന്തെല്ലാം കാണാതെ പോയാലും ഇത് കാണാതെ പോകില്ല എന്നത് തീർച്ചയാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും ഇത് വളരെയേറെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒൻപതാം വാക്യത്തിൽ, സൽപ്രവർത്തികളാൽ ശ്രുതിപ്പെട്ട് ഏക ഭർത്താവിന്റെ ഭാര്യയായിരുന്ന 60 വയസ്സിന് താഴെ അല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ? എന്തിനാണ് ഈ വയസ്സ് പറഞ്ഞിരിക്കുന്നത്? കാരണം അവൾ ഈ പറഞ്ഞ വയസ്സിന് താഴെയാകുന്നുവെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ജോലിയെടുത്ത് സ്വയം സംരക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ വയസ്സ് പറഞ്ഞിരിക്കുന്നത്. പത്താം വാക്യത്തിൽ, അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടുതീർക്കുകയോ സർവ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. സർവ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ. കഴിഞ്ഞ കാലത്ത് ഈ വിധവ എപ്രകാരത്തിലുള്ള വ്യക്തി ആയിരുന്നു എന്ന് പരിഗണിക്കുന്നത് നല്ലതാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അവളുടെ കഴിഞ്ഞ കാലത്തെ ഒന്ന് വിലയിരുത്തു. വരുന്നവരെ എല്ലാം സഹായിക്കുവാൻ തുനിയരുത്. അവൻ പറഞ്ഞതുപോലെയുള്ള ഒരു വ്യക്തിയാകുന്നു അവളെങ്കിൽ, അവൾ ആവശ്യത്തിലിരിക്കുന്നവൾ എങ്കിൽ താങ്കൾ അവളെ സഹായിക്കണം. സഭ ഇപ്രകാരത്തിലുള്ള അടിസ്ഥാനപരവും ലളിതവുമായ പ്രമാണങ്ങളിൽ മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇതിനു പകരം ഇന്ന് എവിടെങ്കിലും കാണുന്ന ഒരു വികാരത്തള്ളലിൽ എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു ശ്രമമാകുന്നു നാം കാണുന്നത്. ഇത് പലപ്പോഴും ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും. അയോഗ്യരായ ആളുകളെയും കൂടുതൽ കരയുവാൻ കഴിവുള്ളവരെയും നമ്മുടെ ലോലഹൃദയം സഹായിച്ചിട്ട് നമ്മുടെ ഇടയിൽ തന്നെ ആവശ്യത്തിലിരിക്കുന്നവരെ പലപ്പോഴും അവഗണിക്കുന്നതാണ് കാണുന്നത്. അങ്ങ് ദൂരെയുള്ള നാം അറിയാത്ത അനേകരെ നാം സഹായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ സഹായം അർഹിക്കുന്നവരെ നാം കാണാതെ പോകുന്നത് കഷ്ടമാകുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ സഭയുടെ സാക്ഷ്യം പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. ഒരു വിധവ സഭയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശുശ്രൂഷയിൽ ഏർപ്പെടേണ്ടതുണ്ട്. അവൾ അനുഭവിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതായിരിക്കും. അവളുടെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരെ സഹതാപത്തോടുകൂടെ കാണുവാൻ അവളെ സഹായിക്കും. ഈ കാര്യത്തിൽ സഭാ ശുശ്രൂഷകർ എത്രയേറെ ശ്രദ്ധിക്കണമെന്നറിയാമോ? വളരെയധികം ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാകുന്നു. പലപ്പോഴും സഭയിൽ ആതുര സേവനത്തിനു വേണ്ടിയിട്ടുള്ള പണം ആവശ്യമില്ലാത്തവർക്കാകുന്നു ലഭിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അർഹിക്കാത്തവർക്ക്. ഈ കാര്യത്തിൽ സഭ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 11-12 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇളയ വിധവമാരെ ഒഴിക്കാം, അവർ ക്രിസ്തുവിന് വിരോധമായി പുളച്ചു മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കും, ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട്. യൗവനക്കാരത്തികളായ വിധവമാർ പുനർവിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ചു എന്ന് വന്നേക്കാം. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ തെറ്റായ കാരണങ്ങൾക്കായി പുനർവിവാഹം ചെയ്യുന്ന അപകടമുണ്ട്. അവൾ അവളുടെ വിശ്വാസത്തെ മുഴുവൻ മറക്കുന്ന അപകടമുണ്ട്. സഭ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുകയും യൗവനക്കാരത്തികളായ വിധവമാരെ പരീക്ഷിച്ചിട്ട് വേണം അവരെ സഹായിക്കുവാൻ. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, അത്രയുമല്ല, അവർ വീടുതോറും നടന്ന് മിനക്കെടുവാനും ശീലിക്കും. മിനക്കെടുക മാത്രമല്ല, വായാടികളും പരകാര്യത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്തത് സംസാരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അവർ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് വേണ്ടാത്തതെല്ലാം കൊണ്ടുപോകും. ഞാൻ ഉദ്ദേശിച്ചത് ഏഷണിയെക്കുറിച്ചാണ്. അവർ തങ്ങൾ പറയരുതാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നടക്കും. വീട്ടിൽ പലപ്പോഴും ചോദിക്കുവാനും പറയുവാനും ആളില്ലാത്തതിനാലും ഒത്തിരി ജോലിയൊന്നും ഇല്ലാത്തതിനാലും അവൾ പല കാര്യത്തിൽ ഇടപെട്ട് സമയം കളയുവാൻ നോക്കും. ഇത് വളരെയേറെ വാസ്തവമാണെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പലരും സമ്മതിക്കും. എല്ലാവരും ഇതുപോലെ ആകണമെന്നില്ല. ഭർത്താക്കന്മാർ വീട്ടിലില്ലാത്ത ആളുകളും പലപ്പോഴും ഇതുപോലെ ആത്മീയതയ്ക്ക് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതായി കാണുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, നാം മറ്റൊരു വീട്ടിൽ ചെന്നാൽ അവിടുത്തെ കുറ്റം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി, മറ്റുള്ളിടത്തെ കുറ്റം അവരോട് പറയുന്നതിനേക്കാൾ ഉപരി, പ്രാർത്ഥിക്കുവാനോ ആത്മീക കാര്യങ്ങളിൽ ഇടപെടുവാനോ സമയം കണ്ടെത്തണം. അവർക്ക് ആത്മീക വർധന ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കുവാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ അത് സഭയ്ക്ക് ദോഷം വരുത്തും. ദൈവനാമ മഹത്വം ഒരിക്കലും അതുകൊണ്ടുണ്ടാകില്ല. 14-ാം വാക്യത്തിൽ നാം കാണുന്നു, ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്ത് ഉണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരം ഒന്നും കൊടുക്കാതിരിക്കുകയും വേണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സ്ത്രീ ഭവനത്തെ നോക്കി നടത്തുന്നവളാകുന്നു. ഈ ഭാഗത്ത് മുഴുവൻ പൗലോസ് സഭയിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പെരുമാറ്റത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഈ ബന്ധങ്ങൾ ലോകത്തിന്റെ മുൻപിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള സാക്ഷ്യം ആയിരിക്കണമെന്ന് പൗലോസ് ഊന്നി പറയുന്നു. അതായത്, വിരോധിക്ക് അപവാദത്തിന് അവസരം ഒന്നും കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന്. 15-ാം വാക്യത്തിൽ കാണുന്നത്, ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ, അവർ സത്യത്തിൽ വിശ്വാസികളായിരുന്നില്ല എന്ന് ഈ വാക്യത്തിൽ വ്യക്തമാണ്. 16-ാം വാക്യത്തിൽ നാം കാണുന്നു, ഒരു വിശ്വാസിനിക്ക് വിധവമാർ ഉണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ടുതീർക്കട്ടെ, സഭയ്ക്ക് ഭാരം വരരുത്, സാക്ഷാൽ വിധവമാരായവർക്ക് മുട്ടു തീർപ്പാനുണ്ടല്ലോ. ഓരോ കുടുംബവും അവർക്കുള്ള വിധവമാരുടെ ചുമതല ഏൽക്കണം. അങ്ങനെ വരുമ്പോൾ ബന്ധുക്കൾ ആരുമില്ലാത്തതും ആവശ്യത്തിലിരിക്കുന്നതുമായ വിധവമാരുടെ കാര്യത്തിൽ സഭ ശ്രദ്ധിക്കാവുന്നതാണ്. എത്ര പ്രായോഗികമായ നിർദ്ദേശങ്ങളാകുന്നു പൗലോസ് നമുക്കിവിടെ നൽകുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാകുന്നു പൗലോസ് നമ്മോട് സംസാരിക്കുന്നത്. മറ്റുള്ളവരുമായ ബന്ധം എത്ര നാം ശ്രദ്ധിക്കണം. ആദ്യം മുതൽ ഈ അധ്യായത്തിൽ നാം കാണുന്നത് അതത്രേ. നമ്മുടെ ബന്ധങ്ങൾ ഒരിക്കലും ഒരു ലാഘവ ബുദ്ധിയാ കാണുന്ന ബന്ധങ്ങളാകുവാൻ പാടില്ല. നാം വേറൊരാളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ആകുന്നു എന്നോർക്കണം. ആ ബന്ധത്താലല്ല എങ്കിൽ എപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാക്കൂ. സഭയിലെ മൂപ്പന്മാരുമായും ഇളയവരുമായും സ്ത്രീകളുമായും ഒക്കെ ശുശ്രൂഷകനുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബന്ധത്തിൽ നാം മറ്റുള്ളവരെ ആത്മീകമായി വളർത്തുന്നതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നവരായിരിക്കണം. അതേസമയം നാം ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നവരുമായിരിക്കണം. കാരണം സഭയ്ക്കുള്ള വരുമാനം ഒരിക്കലും ബുദ്ധിമോശമായി ചെലവഴിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നതിനുമുള്ള ഒരു മുഖാന്തരമായി തീരണം. അതത്രേ പൗലോസ് ഇവിടെ തിമൊഥെയൊസിനോട് ഊന്നി പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നതായ താങ്കളുടെ ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിപൂർവം സഭയിലെ പണം ചെലവഴിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്? ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ സഭ ഈ പറഞ്ഞതുപോലെ മാതൃകയുള്ളൊരു സഭയാകുവാൻ, എൻ്റെ കുടുംബം ഈ പറഞ്ഞതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല